ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഫോറൻസിക് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ മൊത്ത ജി എസ് ടി വരുമാനം തുടർച്ചയായ രണ്ടാം മാസവും 2,00,000 കോടി രൂപ കടന്നതായി കേന്ദ്ര ധനമന്ത്രാലയം. ജനജീവിതത്തെ സാരമായി ബാധിച്ച് 6 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ. കെടുതികളിൽ 27 മരണം. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റ് മസാറ്റോ കാണ്ടെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൊതു താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. രാജ്യത്ത് കഴിഞ്ഞ ദശകത്തിൽ നടന്ന അതിവേഗ വികസനം ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നഗര അടിസ്ഥാന സൌകര്യ വികസനം, മെട്രോ ശൃംഖല വിപുലീകരണം, നഗരസേവന ആധുനികവൽക്കരണം തുടങ്ങിയവയിലേക്ക് 1,000 കോടി ഡോളറിന്റെ സഹായം നൽകുമെന്ന് ADB പ്രസിഡന്റ് അറിയിച്ചു. വികസിത് ഭാരത് സമീപനത്തെ ADB പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഫോറൻസിക് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊൽക്കത്തയിലെ രാജർഹട്ടിൽ 88 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നീതിയുക്തവും കൃത്യവുമായ വിധിന്യായങ്ങൾക്ക് ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമായതിനാൽ രാജ്യത്തുടനീളം ഫോറൻസിക് സാങ്കേതിക വിദ്യ ശക്തിപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
ഹർ ജില്ലേ ഏക് ഫോറൻസിക് മൊബൈൽ വാൻ കെ ഹർ രാജ്യ കോ സഹായത ഓഫർ കീ ഹൈ ഹംനെ ദൂർദർശിത കെസാത് കാനൂൻ 24 ആയാ 20 ഹം നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി കി സ്ഥാപന കർ ചുക്കെ 26 പരിസർ കരീബ് കരീബ് ഹർ ബഡേ രാജ്യ മേ ഏക് NFSU കി കോളേജ് ഹം ബനായേംഗേ ജിസ്സേ ട്രെയിൻ മെൻ പവർ മിലേ.
2 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് ആഭ്യന്തരമന്ത്രി കൊൽക്കത്തയിലെത്തിയത്. രാജ്യത്തെ മൊത്ത GST വരുമാനം തുടർച്ചയായ 2 2,00,000 കോടി രൂപ കടന്നതായി കേന്ദ്ര ധനമന്ത്രാലയം. മെയ് മാസത്തിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 16.4% വർധനയാണ് ഉണ്ടായത്. 2024 മെയ്യിൽ മൊത്ത GST വരുമാനം 1.72 ലക്ഷം കോടി രൂപയായിരുന്നു. ഏപ്രിൽ മാസത്തിലെ GST വരുമാനം 2.37 ലക്ഷം കോടി രൂപയായിരുന്നു. ഇറക്കുമതി, ആഭ്യന്തര ഇടപാടുകൾ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത്. ഇറക്കുമതി മേഖലയിൽ നിന്ന് 51,266 കോടി രൂപയും ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്ന് 1.50 ലക്ഷം കോടി രൂപയാണ് ലഭിച്ചതെന്നും ധനമന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എറിട്രിയൻ വിദേശകാര്യമന്ത്രി ഉസ്മാൻ സലയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ശക്തമായ മഴ രാജ്യത്തെ 6 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മഴക്കെടുതികളിൽ 27 പേർ മരിച്ചു. അരുണാചൽ പ്രദേശിൽ 9 പേരും മേഘാലയയിൽ 6 പേരും ഇതിൽ ഉൾപ്പെടുന്നു. അസം, മിസോറാം എന്നിവിടങ്ങളിൽ 5 മരണവും ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു. റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും താറുമാറായി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണം. മേഖലയിൽ അടുത്ത 7 ദിവസം അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ദുരിതമനുഭവിക്കുന്ന 4 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസം, മണിപ്പൂർ, സിക്കിം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് സംസാരിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാർ ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പു നൽകി. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഏജൻസികളും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. മേഖലയിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ അതീവ ജാഗ്രതയിലാണ് അധികൃതർ. അടുത്ത 4 ദിവസം കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവാഗതരായ കുട്ടികളെ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഐപിഎൽ ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ഡബിൾസിന്റെ മൂന്നാം റൌണ്ടിൽ ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് ജോഡിയായ രോഹൻ ബൊപ്പണ്ണയും ആദം പാവ്ലാസിക്കും ബ്രിട്ടീഷ് ഫിൻലാൻഡ് സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇതേ വിഭാഗത്തിൽ തന്നെ ഇന്ത്യ അമേരിക്ക ജോഡിയായ യുകി ഭാംറി റോബർട്ട് ഗാലോവിയും അമേരിക്കൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ടെസ്റ്റ് മത്സരങ്ങൾക്കും വൈറ്റ് ബോൾ മത്സരങ്ങൾക്കും പുതിയ വ്യവസ്ഥകൾ നടപ്പാക്കുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ടെസ്റ്റുകൾക്ക് ഈ മാസം മുതലും വൈറ്റ് ബോൾ മത്സരങ്ങൾക്ക് ജൂലൈ മുതലുമാണ് പ്രാബല്യമുള്ളത്. നിലവിൽ 50 ഓവർ മത്സരങ്ങളിൽ ഓരോ ഇന്നിംഗ്സിനും 2 പുതിയ ബോൾ ഉപയോഗിക്കാറുണ്ട്. പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഇനി മുതൽ 34 ഓവർ വരെയാണ് 2 ബോൾ ഉപയോഗിക്കുക. അതിനുശേഷം ബാക്കി ഓവറുകൾക്ക് ഒരു ബോൾ തെരഞ്ഞെടുക്കേണ്ടത് ഫീൽഡിംഗ് സൈഡിന്റെ ഉത്തരവാദിത്തമായിരിക്കും. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിനനുസൃതമായി പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന 7 സർവകക്ഷി സംഘം ആശയവിനിമയ പരിപാടികളുമായി വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം തുടരുന്നു. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യയിലെത്തി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കാൻ സന്ദർശനത്തിൽ ഉടനീളം സാധിച്ചതായി സംഘത്തിലെ അംഗം ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു.
Concerns with regard to terrorism, we had a couple of meetings. We also addressed the Indian community. We have a buoyant Indian community here with 2.7 million Indians here, and we feel that the purpose of the mission has been accomplished. So by and large, we could successfully convey the message of India that all of us, all the countries have to unite fighting, combating terror.
വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. മൈലപ്ര പ്രമാടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് രാവിലെ ക്യാമ്പയിൻ നടന്നു. ഈ മാസം 12 വരെ ആകെ 38 ക്യാമ്പയിനുകളാണ് ജില്ലയിൽ നടക്കുക. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർക്ക് പുറമെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ മറൈൻ ഫിഷറീസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരും ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. കേരളത്തിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. LDF കൺവെൻഷൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിൽ മോഹൻ ജോർജിനെ BJP ഇന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ MLA PV അൻവർ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. ഈ മാസം 19 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണൽ നടക്കും. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ 40 സൈനിക വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ട്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്നും റിപ്പോർട്ട് പറയുന്നു. ആക്രമണത്തിൽ റഷ്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ യുദ്ധവിമാനങ്ങൾ തകർന്നതായാണ് വിവരം. 3 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യാത്ര തിരിച്ചു. ഫ്രഞ്ച് മന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുന്ന അദ്ദേഹം ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക പങ്കാളിത്തം, വ്യാപാര നിക്ഷേപ സഹകരണം തുടങ്ങിയവ സംബന്ധിച്ച ചർച്ചകൾ നടത്തും. പ്രധാന ഫ്രഞ്ച് കമ്പനികളുടെ ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ ഗോയൽ ഇന്ത്യ ഫ്രാൻസ് വ്യാപാര സമ്മേളനത്തിലും CEO തല യോഗത്തിലും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഫോറൻസിക് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ മൊത്ത GST വരുമാനം തുടർച്ചയായ 2 2 ലക്ഷം കോടി രൂപ കടന്നതായി കേന്ദ്ര ധനമന്ത്രാലയം. ജനജീവിതത്തെ സാരമായി ബാധിച്ച് 6 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ. കെടുതികളിൽ 27 മരണം. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 8:35.